ചേകന്നൂർ മൗലവിയുടെ ഖുർആനിക ദർശനങ്ങൾ. ആധുനിക ഇസ്ലാം മതത്തെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഖുർആൻ വിരുദ്ധ ഹദീസ് സംഘടനയെ പൂർണമായും ഖുർആൻ കൊണ്ട് തിരുത്തിയെഴുതിയ ചേകന്നൂർ മൗലവിയുടെ ചരിത്രം സൃഷ്ടിച്ച ഗ്രന്ഥങ്ങളുടെ ഒരു തനിയാവർത്തനം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര, 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 30 ഓഡിയോ വീഡിയോ കാസറ്റുകളുടെ സമാഹാരം, ഇസ്ലാമിലേക്കുള്ള പാത, തയ്യാറാക്കിയത് ഡോക്ടർ എം അബ്ദുൽ ജലീൽ പുറ്റേക്കാട്. 1-ാം ദിവസം ഇസ്ലാമിലേക്കുള്ള പാത 1-ാം ഭാഗം, ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദ് എന്നാൽ എന്ത്, ദൈവവിശ്വാസത്തിന്റെ മഹത്വവും ദൈവനിഷേധത്തിന്റെ പാപ്പരത്വവും, തൗഹീദിന്റെ മഹത്വവും ശിർക്കിന്റെ പാപ്പരത്വവും, തൗഹീദ് ഖുർആനിക വീക്ഷണത്തിൽ, ആരാധനയുടെ ബാഹ്യരൂപത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാ ദൈവീക മതങ്ങളും ഹിന്ദുധർമ്മവും ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ഇസ്ലാം ദീൻ എന്ന ശാന്തിമാർഗം തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ. ദൈവീക ദർശനങ്ങളായ ഹിന്ദുധർമ്മവും ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും പഠിപ്പിക്കുന്ന ഏകദൈവ സിദ്ധാന്തം ഒന്നുതന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ, അഥവാ ഹിന്ദുധർമ്മവും ജൂതമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും അടിസ്ഥാനപരമായി ഒന്നുതന്നെയാകുന്നു. സ്വന്തം ചിന്തയിലൂടെ ദൈവത്തെ കണ്ടെത്തുക, ഈശ്വരനെ സ്വയം മനസ്സിലാക്കുക, അല്ലാഹു ആരാണ് എന്ന് സ്വയം പഠിച്ചറിയുക, ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വവും ബഹുദൈവാരാധനയുടെ പാപ്പരത്വവും. പ്രിയ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മനുഷ്യനും മനുഷ്യനും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതങ്ങളെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ശരിക്കും അറിയാത്തതിന്റെ പേരിൽ മതങ്ങളെ നോക്കി, മതങ്ങളെ അടിസ്ഥാനമാക്കി മനുഷ്യർ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിലെ സർവമത സത്യവാദം എന്ന ആശയത്തിനും ചേകന്നൂർ മൗലവി എന്ന പ്രതിഭാധനന്റെ സർവമത സത്യവാദം ഖുർആനിൽ എന്ന ഗ്രന്ഥത്തിനും വളരെ പ്രസക്തിയുണ്ട്. ആരാണ് അള്ളാഹു, ആരാണ് ഈശ്വരൻ, എന്താണ് ദൈവം എന്നൊക്കെ ഓരോ മതവിശ്വാസിയും അവരവരുടെ മതഗ്രന്ഥങ്ങളിൽ നിന്നും ശരിക്കും പഠിച്ചറിഞ്ഞാൽ പിന്നെ വർഗീയത എന്നൊരു സാധനം അവരുടെ മനസ്സിലുണ്ടാവില്ല. അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയാൽ, ദൈവം എന്താണെന്ന് നാം ശരിക്കും പഠിച്ചാൽ പിന്നെ ഹിന്ദുമതം ജൂതമതം ക്രിസ്തുമതം ഇസ്ലാം മതം എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. ഖുർആൻ പറഞ്ഞതുപോലെ, ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ ഇസ്ലാം ദീൻ ശാന്തിമാർഗം മാത്രമേ ബാക്കിയാവുകയുള്ളൂ. അതാവട്ടെ, വിശ്വഹിന്ദുധർമ്മം അഥവാ ഹിന്ദുധർമ്മം, ക്രിസ്തുമതം ഇസ്ലാം മതം എന്നൊക്കെ നാം പേരിട്ട് വിളിക്കുന്ന ഓരോ ദൈവീക പ്രത്യയശാസ്ത്രത്തിന്റെ അറബി നാമം മാത്രമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹിന്ദുധർമ്മവും ജൂതമതവും ക്രിസ്തുമതവും എല്ലാം അടിസ്ഥാനപരമായി ഇസ്ലാം ദീൻ എന്ന ശാന്തിമാർഗം തന്നെയാണെന്നും അള്ളാഹുവിന്റെ ആ മതങ്ങളും അള്ളാഹുവിന്റെ ആ വേദഗ്രന്ഥങ്ങളും ഒന്നും നശിക്കില്ല, നശിക്കാൻ അള്ളാഹു അനുവദിക്കില്ല എന്നും ഖുർആൻ കൊണ്ടും മൗലവി ചേകന്നൂർ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം ഫമൻ യഖൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി സ്വീകരിക്കുന്ന പക്ഷം അതവരിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല. ഫലാ തമൂത്തുന്ന ഇല്ലാ അൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ ദൈവത്തിന് കീഴ്പ്പെട്ടവരായിട്ടല്ലാതെ മരിച്ചു പോകരുതെന്ന് ഖുർആൻ പറഞ്ഞാൽ, ഖുർആൻ അപ്പറഞ്ഞ മാന്യന്മാരായ വിശ്വാസികൾ, ശാന്തിമാർഗത്തിന് കീഴ്പ്പെട്ട വിശ്വാസികൾ എല്ലാ മതക്കാരിലുമുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് നാം ഇവിടെ. ഇസ്ലാം എന്നത് നമുക്കിന്ന് പരിചയമുള്ള എല്ലാ ദൈവീക മതങ്ങളുടെയും അറബി നാമമാണ്. ദൈവം, ഈശ്വരൻ എന്നൊക്കെ നാം വിളിക്കുന്ന ആ മഹാശക്തിയുടെ, ആ മഹാചൈതന്യത്തിന്റെ അറബി പദമാണ് അള്ളാഹു. അതേപോലെ മാനവജനതയ്ക്കു മാർഗദർശനമായ ഹൈന്ദവധർമ്മം, ക്രൈസ്തവധർമ്മം എന്നൊക്കെ നാം പറയുന്ന ആ മതങ്ങളുടെ സത്തയുടെ അറബി നാമമാണ് ഇസ്ലാം ദീൻ അഥവാ ശാന്തിമാർഗം. അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് ഓരോ മതങ്ങളുടെയും അനുയായികൾ അതാതു മതങ്ങളെ വെറും മതങ്ങളായി തരംതാഴ്ത്തി അപ്പോൾ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയാൽ പിന്നെ ഇസ്ലാം മതം, ഹിന്ദുമതം, ക്രിസ്തുമതം, ജൂതമതം എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. മാത്രമല്ല മതം മാറാനും സാധിക്കില്ല. ഹിന്ദുമതം വിട്ടു ഇസ്ലാം മതത്തിൽ ചേരാനോ, ഇസ്ലാം മതം വിട്ടു ഹിന്ദു ആകാനോ, ക്രിസ്തുമതം വിട്ട് ഇസ്ലാം ആവാനോ ഒന്നും സാധ്യമല്ല. അള്ളാഹുവിനെ അവർ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഈശ്വരനെ നാം ശരിക്കും മനസ്സിലാക്കണം. ഈശ്വരനെ ശരിക്കും അറിഞ്ഞാൽ പിന്നെ വർഗീയതയും വർഗീയ വിഷവും മനസ്സിൽ കൊണ്ടുനടക്കാൻ ഒരു വിശ്വാസിക്കും സാധ്യമല്ല. ഓരോ മതക്കാരനും അവരവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്നും അവൻ പഠിച്ച ദൈവത്തെ അറിയണം. അതിനറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ മുറപ്രകാരം കണക്കാക്കിയാൽ പിന്നെ വർഗീയത നമ്മുടെ മനസ്സിൽ നിന്ന് പമ്പ കടക്കും. ഖുർആനിലെ 3-4 സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ അള്ളാഹുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്താണ് തൗഹീദ്? എന്താണ് ഏകദൈവ വിശ്വാസം? എന്താണ് അതിന്റെ മഹത്വം? എന്തുകൊണ്ടാണ് ആ വിശ്വാസം ദൈവം എല്ലാ മനുഷ്യർക്കും നിർബന്ധമാക്കിയത് എന്നൊക്കെ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അത് മുറുകെ പിടിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതേപോലെ ഓരോ മതക്കാരനും അവന്റെ വേദങ്ങളിൽ നിന്ന് ദൈവവിശ്വാസം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ അതിനെ മുറുകെ പിടിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഓരോ മതവിശ്വാസിയും നമ്മുടെ ദൈവത്തെ സ്വന്തം വേദഗ്രന്ഥത്തിൽ നിന്നും പഠിച്ചറിഞ്ഞാൽ, ആ തത്വം മുറുകെ പിടിച്ചാൽ നാം എല്ലാവരും പിടിക്കുന്നത് ഒരേ കയറിലാണ് എന്ന് മനസ്സിലാകും. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെയൊക്കെ ദൈവം ഒന്നാണ് എന്ന തിരിച്ചറിവ് വർഗീയതയും മതഭ്രാന്തുമായി മതമിളകിയാടുന്ന എല്ലാ മതവിഭാഗങ്ങളിലെയും പൈശാചിക ശക്തികളെ പിടിച്ചു നിർത്തുകയും തളക്കുകയും ചെയ്യും. അള്ളാഹുവിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ 3-4 സൂക്തങ്ങളുടെ വെളിച്ചത്തിൽ ആരാണ് അള്ളാഹു, എന്താണ് തൗഹീദ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞാനിവിടെ. ആദ്യമായി അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു പൊതുവായ ചിത്രം, നമുക്കെല്ലാവർക്കുമുള്ള ഒരു പൊതുധാരണയെക്കുറിച്ച് 2 വാക്ക്. അള്ളാഹു, ദൈവം, ഈശ്വരൻ എന്നൊരു ശക്തിയെക്കുറിച്ച് നാം എല്ലാം ചിന്തിക്കുന്നു. ആരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അതൊരു അദൃശ്യ ജ്ഞാനമാണ്. ഈശ്വരൻ എന്ന ഒരു മഹാശക്തിയെക്കുറിച്ച് എല്ലാ മതക്കാർക്കും അറിയാം. നമ്മളെല്ലാവരും ഒരു അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. പക്ഷേ ആരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ആ ദൈവമാകുന്നു എല്ലാവരെയും സൃഷ്ടിച്ചത് എന്ന് നാം വിശ്വസിക്കുന്നു. അവനാകുന്നു ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതും സൃഷ്ടിച്ചവൻ എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ അവനാകുന്നു എല്ലാം സൃഷ്ടിച്ചവൻ. ഈ പ്രപഞ്ചവും കാലവും അത് ഉൾക്കൊള്ളുന്നതുമെല്ലാം, ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമായി അതിരുകളില്ലാത്ത ഈ ആകാശലോകങ്ങളെയും കാലത്തെയും സൃഷ്ടിച്ചവനാണവൻ. അതേപോലെ ദൈവം എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല. അവൻ ഉണ്ടായവനല്ല, അവൻ അവസാനിക്കുന്നവനുമല്ല, അവൻ അനാദിയാണ്, അവൻ അനന്തനുമാണ്, അവസാനമില്ലാത്തവനാണ്. അതേപോലെ അവൻ തന്നെയാണ് എല്ലാറ്റിന്റെയും ആരംഭം. അവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളുടെയും അവസാനവും. അവൻ തന്നെയാകുന്നു പ്രത്യക്ഷമായിട്ടുള്ളവൻ. പരോക്ഷമായവനും അവൻ തന്നെ. ഹുവൽ ഔവലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു. അപ്പോൾ നാം എന്തൊക്കെ കാണുന്നുവോ അതൊക്കെ അള്ളാഹുവിന്റെ ഭാഗമാണ്. ഈ കണ്ണുകൊണ്ട് നാം കാണുന്നതൊക്കെ അള്ളാഹുവാണ്. ഈ കണ്ണുകൊണ്ട് കാണാത്തതായി ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതും അള്ളാഹുവാണ്. നിങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ അള്ളാഹുവുണ്ട്. അള്ളാഹു അയനമാ കുന്തും. അപ്പോൾ അള്ളാഹു എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. അവൻ എല്ലായിടത്തുമുണ്ട്. സർവവ്യാപിയാണ്. ഇതുതന്നെയാണ് ഹൈന്ദവധർമ്മവും ബൈബിളും പറയുന്നത്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. ലാ മൗജൂദില്ലല്ലാ എന്ന സൂഫി ചിന്താഗതിയും ഇതുതന്നെയാണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതും നാം കാണുന്നതും നാം കാണാത്തതുമായ എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നവനാണ് അള്ളാഹു. എല്ലാം പടച്ചവനാണ് അള്ളാഹു. അതേപോലെ അവൻ ആദ്യവും അവസാനമില്ലാത്തവനുമാണ് എന്നും നമുക്ക് മനസ്സിലായി. അതേപോലെ നാം ചിന്തിച്ചാൽ നമ്മെ വിസ്മയപ്പെടുത്തുന്ന 2 പ്രതിഭാസങ്ങൾ നമ്മുടെ പരിചയ സീമയിലുണ്ട്. ദൈവത്തെപ്പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ എന്ന് പറയാവുന്ന 2 പ്രതിഭാസങ്ങളാണ് ഈ പ്രപഞ്ചവും കാലവും. ഞാനും നിങ്ങളുമൊക്കെ ഈ മണ്ണിന്റെ ഭാഗമാണ്, ഈ ഭൂമിയുടെ ഭാഗമാണ്. ഈ ഭൂമിയാണെങ്കിലോ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗവും. ഈ പ്രപഞ്ചത്തിന്റെ അതിർത്തി എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധ്യമല്ല. ഈ പ്രപഞ്ചത്തിന്റെ അതിർത്തിയിലേക്ക് യാത്ര ചെയ്താൽ നമുക്ക് അവിടെ എത്താൻ സാധ്യമല്ല.
അപ്പോൾ പ്രപഞ്ചം അങ്ങനെ അനന്തമായി നിൽക്കുകയാണ്. മനസ്സുകൊണ്ടുപോലും യാത്ര ചെയ്ത് എത്താൻ പറ്റാത്ത വിധം അനന്തമായ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് കേൾക്കാൻ കഴിയുന്ന, നമുക്ക് തൊടാൻ കഴിയുന്ന, നമുക്ക് പല രീതിയിലും അനുഭവിച്ചറിയാൻ കഴിയുന്ന ഈ പ്രപഞ്ചം പോലും ആദ്യവും അവസാനവുമില്ലാതെ ഒരു അത്ഭുത പ്രതിഭാസമായി നിൽക്കുകയാണ്. ആ അത്ഭുത പ്രതിഭാസമായ ഒരു പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നാം. അതുപോലെ തന്നെയാണ് കാലവും. 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നില്ല. ഇന്ന്, ഒരുപക്ഷെ നാളെ, അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിഞ്ഞാൽ ഞാൻ മരിക്കും. പക്ഷേ കാലം, സമയം, അത് അനന്തമായി നിലനിൽക്കും. അപ്പോൾ ദൈവത്തെപ്പോലെ എന്ന് നമുക്ക് പറയാവുന്ന രണ്ട് അത്ഭുത പ്രതിഭാസമാണ് ഈ പ്രപഞ്ചവും കാലവും. ആ പ്രപഞ്ചത്തിന്റെയും കാലത്തിന്റെയും അംശമാണ് നാം ഓരോരുത്തരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ പ്രപഞ്ചവും കാലവും അത് ഉൾക്കൊള്ളുന്നതുമായ എല്ലാ വസ്തുക്കളും, മനുഷ്യനടക്കമുള്ള എല്ലാ വസ്തുക്കളെയും പടക്കുകയും അതിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സത്യമാണ്, ഒരു ചൈതന്യമാണ് അല്ലാഹു. ആ അല്ലാഹുവിന്റെ ഒരംശം ഓരോ മനുഷ്യരിലുമുണ്ട് എന്ന് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു. ഫനഫഖ്തു ഫീഹി മിൻ റൂഹി ഫനഫഖ ഫീഹി മിൻ റൂഹിഹി. ഇവിടെ വച്ച് രണ്ട് പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്. മനുഷ്യരെല്ലാവരും അല്ലാഹു എന്ന ഒരു ചൈതന്യത്താൽ, ഈശ്വരൻ എന്ന ഒരു മഹാശക്തിയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യനും, മനുഷ്യനും മാത്രമല്ല, മനുഷ്യനും ഈ പ്രപഞ്ചവും ഈ കാലവും വിവിധ കാലഘട്ടങ്ങളും കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ കാലഘട്ടങ്ങളിലുള്ള സമൂഹങ്ങൾ വരെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യരും ഇതര ജീവജാലങ്ങളും കാലവും പ്രപഞ്ചവും അല്ലാഹു എന്ന ശക്തിയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന മഹത്തായ സത്യത്തിലേക്കാണ് ഖുർആൻ നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നാം ഒരാളെ സഹായിക്കുമ്പോൾ നമ്മെ തന്നെയാണ് സഹായിക്കുന്നത്. അപ്പോൾ നാം ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യുമ്പോൾ, അത് ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൂതനാവട്ടെ, മുസ്ലിമാവട്ടെ, ഹരിജനാവട്ടെ, അറബിയാവട്ടെ, അനറബിയാവട്ടെ, വെളുത്തവനാവട്ടെ, കറുത്തവനാവട്ടെ, നാം നമ്മെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. അത് രഹസ്യമായാലും പരസ്യമായാലും ശരി, വളരെ ചെറുതായാലും വലുതായാലും അല്ലാഹു അത് കാണുന്നു, രേഖപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവ്, അത് വിജനമായ ഒരു മരുഭൂമിയിൽ വെച്ചാണെങ്കിലും, ആരും കാണാത്ത ഒരു കാട്ടിലാണെങ്കിൽ പോലും, അങ്ങകലെ പർവ്വതങ്ങൾക്ക് മുകളിലായാൽ പോലും, നാം ഒരാളെ സഹായിക്കുമ്പോൾ നമ്മെ തന്നെയാണ് നാം സഹായിക്കുന്നത്. കാരണം അല്ലാഹുവിന്റെ ഒരംശത്താൽ, ദൈവീകമായ ഒരംശത്താൽ നാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഞാനും നിങ്ങളുമില്ല, നമ്മളെയുള്ളൂ. അഹം എന്ന ഭാവമില്ല, അഹംഭാവമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹൈന്ദവ ധർമ്മങ്ങളിലൂടെ, ഉപനിഷത്തുക്കളിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയ പരമാത്മാവും ജീവാത്മാവും തന്നെയാണത്. ദൈവത്തിന്റെ അംശം നിങ്ങളിൽ വസിക്കുന്നു എന്ന ഈസാ നബിയുടെ വചനവും ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്ന ബൈബിൾ വചനവും മറ്റൊന്നല്ല. അപ്പോൾ ദൈവത്തിന്റെ അംശം നമ്മിലുണ്ടെന്ന് ഹിന്ദുധർമ്മവും ക്രിസ്തുമതവും ജൂതമതവും ഇസ്ലാം മതവും പഠിപ്പിക്കുമ്പോൾ നമ്മിലുള്ള ആ ദൈവത്തിന്റെ അംശത്തെ കണ്ടെത്താനാണ് നാം ആദ്യം ശ്രമിക്കേണ്ടത്. ഇവിടെ വച്ച് മറ്റൊരു മഹത്തായ പാഠം നാം പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു എന്താണെന്ന് നാം പഠിക്കുമ്പോൾ, ഈശ്വരൻ എന്താണ് എന്ന് നാം ദൈവത്തിന് ഒരു നിർവചനം നൽകാൻ ശ്രമിക്കുമ്പോൾ, ആ നിർവചനത്തിൽ ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഉൾപ്പെടണം. കാരണം എല്ലാ മനുഷ്യരിലും ദൈവത്തിന്റെ അംശമുണ്ട് എന്ന് എല്ലാ മതങ്ങളും പറയുന്നു. വിശുദ്ധ ഖുർആനും അത് ആവർത്തിച്ചു പറയുന്നു. വനഫഖ്തു ഫീഹി മിൻ റൂഹി വനഫഖ ഫീഹി മിൻ റൂഹിഹി എന്നൊക്കെ ഖുർആനും പറയുന്നു. അപ്പോൾ മനുഷ്യൻ ഉൾപ്പെടാത്ത ഒരു ദൈവിക ചിത്രം ഒരു ദൈവിക മതങ്ങളും അംഗീകരിക്കുന്നില്ല. ഇസ്ലാം മതവും അഥവാ വിശുദ്ധ ഖുർആനും അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ നാം ഒരു ബിംബത്തെ ദൈവമാക്കുമ്പോൾ, അല്ലെങ്കിൽ സൂര്യനെ ദൈവമാക്കുമ്പോൾ, ആ ബിംബമാണെന്റെ ദൈവം എന്ന് പറയുമ്പോൾ, ബദ്രീങ്ങളാണെന്റെ ദൈവം എന്ന് പറയുമ്പോൾ, ആ ചിത്രത്തിൽ പ്രാർത്ഥിക്കുന്നവൻ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ആ ദൈവിക ചിത്രം മതവിരുദ്ധമാകുന്നു, അത് വികലമാകുന്നു, അല്ലാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനം അവിടെ അപൂർണമാകുന്നു. അതുകൊണ്ടാണ് മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയാൻ കാരണം. കാരണം അല്ലാഹു എന്നത് ആദ്യവും അവസാനവുമില്ലാത്ത ഈ പ്രപഞ്ചവും കാലവും അത് ഉൾക്കൊള്ളുന്നതുമായ എല്ലാ ജീവജാലങ്ങളും സമൂഹങ്ങളും സർവ്വ മനുഷ്യരും ഒക്കെ കൂടി ചേർന്ന ഒരു മഹാപ്രതിഭാസമാണ്, ഒരത്ഭുത ശൃംഖലയാണ്. അങ്ങനെയുള്ള ഒരു മഹത്തായ വ്യവസ്ഥിതിയുടെ, ഒരു മഹാശൃംഖലയുടെ ഒരു ഭാഗമാണ് ഓരോ മനുഷ്യനും. അപ്പോൾ അള്ളാഹു എന്ന് നാം പറയുമ്പോൾ, ഈശ്വരൻ എന്ന് നാം പറയുമ്പോൾ, അതിൽ ആദ്യം പെടേണ്ടത് മനുഷ്യനാണ്. അപ്പോൾ നാം ഒരു ബിംബത്തെ ദൈവമാക്കുമ്പോൾ, അല്ലെങ്കിൽ അഗ്നിയെ ദൈവമാക്കുമ്പോൾ, അല്ലെങ്കിൽ സൂര്യനാണെന്റെ ദൈവം എന്ന് പറയുമ്പോൾ, ഈസാനബിയാണെന്റെ ദൈവം എന്ന് പറയുമ്പോൾ, മുഹീദ്ദീൻ ഷെയ്ഖാണെന്റെ ദൈവം എന്ന് പറയുമ്പോൾ, ബദ്രീങ്ങളാണെന്റെ ദൈവം എന്ന് പറയുമ്പോൾ, നാം നമ്മെ തന്നെ മറന്നുപോവുകയാണ് ചെയ്യുന്നത്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീൻ ആമനു ലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈകഹുൽ ഫാസിഖൂൻ. അള്ളാഹുവെ മറന്നുകളഞ്ഞ ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത്. അങ്ങനെ അള്ളാഹുവിനെ അവർ മറന്നതിനാൽ അള്ളാഹു അവർക്ക് അവരെപ്പറ്റി തന്നെ ഓർമ്മയില്ലാതാക്കി. അങ്ങനെ അള്ളാഹുവിനെ മറന്നുപോയ, സ്വയം മറന്നുപോയ ആ കൂട്ടർ തന്നെയാകുന്നു ദുർമാർഗികൾ. അപ്പോൾ അള്ളാഹു എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് ഒരിക്കലും അവസാനിക്കാത്തൊരു ചിത്രമാണ്, ഒരിക്കലും അവസാനമില്ലാത്ത ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന്റെ ഒരു ഭാഗമായി ഓരോ മനുഷ്യനും. അള്ളാഹുവിന് നിങ്ങൾ ഉപമകൾ ഉണ്ടാക്കരുത് എന്ന് ഖുർആൻ പറയുന്നു. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്നും ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. ഇവിടെ വച്ച് നാം അള്ളാഹുവിന്റെ മഹത്വം ഒരിക്കൽ കൂടി കണക്കാക്കേണ്ടതുണ്ട്. ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ് അള്ളാഹു. ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഉപമിക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം അള്ളാഹുവാണ്. ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻമുഖം. ഇത് നാം പണ്ട് സ്കൂളിൽ പഠിച്ച ഉപമാലങ്കാരം. അതിന് ഒരു ഉദാഹരണം, മഹാരാജാവിന്റെ മുഖം ചന്ദ്രനെപ്പോലെ എന്ന് നമുക്ക് പറയാം. അതേപോലെ സൂര്യനെപ്പോലെ മറ്റൊരു സൂര്യനെ നമുക്ക് സങ്കല്പിക്കാം. പക്ഷേ കാലവും പ്രപഞ്ചവും ഈ ഞാനും ഉൾക്കൊള്ളുന്ന ഈ പ്രതിഭാസം, അത് അവസാനമില്ലാതെ തുടരുകയാണ്. മുമ്പോട്ട് സഞ്ചരിച്ചാലും പിറകോട്ട് സഞ്ചരിച്ചു നോക്കിയാലും ഒരിക്കലും അവസാനിക്കാത്ത ഈ പ്രപഞ്ചവും കാലവും അതിന്റെ ഒരു ഭാഗമായി ഞാനും. ഇതൊന്ന് അവസാനിച്ചു കിട്ടിയിട്ട് വേണ്ടേ, അതിന്റെ പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് കിട്ടിയിട്ട് വേണ്ടേ അതുപോലെ മറ്റൊന്നുണ്ടോ എന്ന് നോക്കാൻ? അങ്ങനെ മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത, നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അനന്തമായി തോന്നുന്ന, അപ്പോൾ അവസാനമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഈ കാലവും പ്രപഞ്ചവും അത് ഉൾക്കൊള്ളുന്നതും എന്നെയും നിഷ്പ്രയാസം പടച്ച അള്ളാഹുവിനെ നാം എന്തിനോട് ഉപമിക്കും? അതുകൊണ്ടാണ് അള്ളാഹുവിനെ പോലെ മറ്റൊന്നില്ല, വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന് ഖുർആൻ പറയാൻ കാരണം. അതുകൊണ്ടാണ് അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയാൻ കാരണം. ഇതേ തത്വം ഹിന്ദുമതത്തിലും കാണാം. അദ്വൈതം, അഹം ബ്രഹ്മാസ്മി, ഇതൊക്കെ തൗഹീദിന്റെ ഓരോ ഭാഗങ്ങളാണ്. അദ്വൈതത്തിന്റെ ശക്തനായ ഒരു വക്താവായ, ഋഷിതുല്യനായ, ദൈവദൂതനായ ഒരു വ്യക്തിത്വമായിരുന്നു ശങ്കരാചാര്യർ. അദ്ദേഹം നടത്തുന്ന ഒരു കുറ്റസമ്മതമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ദൈവമേ, നീ അരൂപനാണെന്ന് ഞാൻ ലോകം മുഴുവൻ പ്രസംഗിച്ചു നടന്നു. ആസേതു ഹിമാചലം ഞാൻ പ്രസംഗിച്ചു നടന്നു ദൈവം രൂപമില്ലാത്തവനാണെന്ന്. പക്ഷേ ഒരിക്കൽ ഭൂമി മധ്യത്തിൽ വെച്ച് ഞാൻ കണ്ണടച്ചു അങ്ങയെ ധ്യാനിച്ചപ്പോൾ അറിയാതെ ദൈവത്തിന്റെ ഒരു ചിത്രം മനസ്സിൽ സങ്കൽപ്പിച്ചുപോയി. ഈശ്വര, ആ തെറ്റിന് നീ എനിക്ക് മാപ്പ് നൽകണമേ. കലർപ്പില്ലാത്ത തൗഹീദാണത്. അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുധർമ്മത്തിൽ നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം കൊണ്ട് ഒരുപാട് ബിംബങ്ങളും ചിത്രങ്ങളും ദൈവത്തിന് പകരമായി വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തെക്കുറിച്ച് അവർ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതവർക്ക് കാര്യകാരണ സഹിതം പറഞ്ഞുകൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നു. അവർ സത്യം മനസ്സിലാക്കുകയും സ്വയം തിരുത്തുകയും അള്ളാഹുവിനെ അറിയുകയും ചെയ്യുന്നു. ആ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് തസ്ബീഹ്. തൗഹീദിന്റെ വിളംബരമാണ് തസ്ബീഹ്. ആ തൗഹീദിന്റെ വിശാലമായ അർത്ഥം പഠിക്കാനും ഉൾക്കൊള്ളാനുമാണ് ഖുർആൻ 19 തവണ തസ്ബീഹ് ചൊല്ലാൻ കൽപ്പിച്ചതിലൂടെ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടത്. തസ്ബീഹ് ചൊല്ലൂ, സുബ്ഹാനല്ലാ എന്ന് പറയൂ, അല്ലെങ്കിൽ അള്ളാഹു പരിശുദ്ധനാണ് എന്ന് നീ പ്രഖ്യാപിക്കൂ എന്നൊക്കെ ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിക്കുമ്പോൾ അള്ളാഹു എന്ന ആ മഹത്തായ സത്യത്തെ, ദൈവം എന്ന മഹാപ്രതിഭാസത്തെ അത് അർഹിക്കുന്ന ഗൌരവത്തോടെ കാണാനും മുറപ്രകാരം കണക്കാക്കാനും പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. സുബ്ഹാനല്ലാ അഥവാ സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ എന്ന അതിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ട് നാം പറയുമ്പോൾ അത് തൗഹീദിന്റെ, ഏകദൈവ വിശ്വാസത്തിന്റെ എല്ലാ വശവും ഉൾക്കൊള്ളുന്നു. പാരാവാര സദൃശ്യമായ ഉപനിഷത്തുകളും ഹൈന്ദവധർമ്മ സംഹിതകളും ബൈബിൾ പഴയ നിയമവും ബൈബിൾ പുതിയ നിയമവും വിശുദ്ധ ഖുർആനും അത് ഉൾക്കൊള്ളുന്നു. സുബ്ഹാനല്ലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ആ സത്യനിഷേധികളുടെ എല്ലാ വ്യാജസങ്കല്പങ്ങളിൽ നിന്നും ഉപമകളിൽ നിന്നും അബദ്ധധാരണകളിൽ നിന്നും സാക്ഷാൽ അല്ലാഹു പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് നാം പറയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ വ്യാജസങ്കല്പങ്ങളും അബദ്ധധാരണകളും നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. കാരണം ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ് ദൈവം എന്ന് നാം കണ്ടു. സൂര്യനെപ്പോലെ മറ്റൊരു സൂര്യനെ നമുക്ക് കാണാം, സങ്കല്പിക്കാം. ചന്ദ്രനെപ്പോലെ മുഖമുള്ള ഒരാളെ നമുക്ക് കാണാം, സങ്കല്പിക്കാം. ഈസാനബിയെപ്പോലെ മറ്റൊരു ഈസാനബിയെ നമുക്ക് കണ്ടെത്താം, സങ്കല്പിക്കാം, ഉപമിക്കാം. എന്നാൽ ഞാനും നിങ്ങളും ഈ പ്രപഞ്ചവും കാലവും അത് ഉൾക്കൊള്ളുന്നതുമായ എല്ലാ സമൂഹങ്ങളും സമുദായങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇനിയും അറ്റം കണ്ടിട്ടില്ലാത്ത അതിർത്തി എവിടെയാണ് എന്ന് നമുക്ക് ആലോചിച്ച് എത്താൻ കഴിയാത്ത ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിനെ, ആ ഈശ്വരനെ, ആ അള്ളാഹുവിനെ നിങ്ങൾ എന്തിനോട് ഉപമിക്കും? ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത് മന്നവേന്ദ്രാ വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിന്മുഖം. ഇത് നാം മുമ്പ് പഠിച്ച ഉപമാലങ്കാരം, അതിനൊരു ഉദാഹരണവും. എന്നാൽ ഇത്തരത്തിൽ പ്രതിരൂപങ്ങളിൽ പോലും നമുക്ക് പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു ഉപമ നൽകാൻ കഴിയാത്ത ഈ പ്രപഞ്ചത്തിൽ നമുക്ക് പരിചയമുള്ള ഒരേ ഒരു സാധനമാണ്, ഒരേ ഒരു അനശ്വര ചൈതന്യമാണ് ദൈവം എന്നറിയുക. അപ്പോൾ ദൈവം സൂര്യനാണ്, ദൈവം അഗ്നിയാണ്, ദൈവം ഒരു പിതാവാണ്, ദൈവം ഒരു പുത്രനാണ്. ആ ബിംബമാണെന്റെ ദൈവം, ഈ ദൈവദൂതനാണെന്റെ ദൈവം, ബദ്രീങ്ങളാണെന്റെ ദൈവം, മുഹീദ്ദീൻ ഷെയ്ഖാണ് എന്റെ ദൈവം എന്നിങ്ങനെയുള്ള തികച്ചും ബാലിശവും വികലവുമായൊരു സമീപനം അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്ന് നമ്മെ എളുപ്പം വ്യതിചലിപ്പിച്ചു കളയുന്നു. അപ്പോൾ നാം ഒരു ബിംബത്തിന് മുമ്പിൽ പ്രാർത്ഥനാ നിരതനായി നിൽക്കുമ്പോൾ, ആ ബിംബത്തോട് വല്ലതും ആവശ്യപ്പെടുമ്പോൾ, ഒരു ദൈവദൂതന്റെ ചിത്രത്തിന് മുമ്പിൽ നാം കൈകൂപ്പി നിൽക്കുമ്പോൾ, ആ പരേതാത്മാവിനോട് എന്തെങ്കിലും നാം ആവശ്യപ്പെടുമ്പോൾ, മുഹീദ്ദീൻ ഷെയ്ഖിന്റെയും മമ്പുറന്തങ്ങളുടെയും ഒക്കെ ഖബറിന്റെ അടുത്തുപോയി നാം വല്ലതും അർത്ഥിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ, ആ ബിംബങ്ങളെക്കാളുമൊക്കെ എത്രയോ ശക്തനായ ദൈവത്തിന്റെ അംശമുള്ള ഒരു കുട്ടി ദൈവമാണ് നാം എന്ന വേദജ്ഞാനം നാം മറക്കുന്നു, നാം സ്വയം മറന്നുപോകുന്നു. യാ അയ്യുവല്ലദീൻ ആമനു ലാ തകൂനു കല്ലദീൻ നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലായികഹുൽ ഫാസിഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് ഖുർആൻ പറയുന്നു, അള്ളാഹുവെ മറന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത്. അങ്ങനെ അവർ അള്ളാഹുവിനെ മറന്നപ്പോൾ അവർ അവരെ തന്നെ സ്വയം മറന്നതുപോലെയായി. ആ കൂട്ടർ തന്നെയാകുന്നു ദുർമാർഗികൾ. അള്ളാഹുവിന്റെ പ്രതിനിധിയായ ഒരു കുട്ടിദൈവം എന്ന് ഖുർആൻ പഠിപ്പിച്ച, ദൈവത്തിന്റെ കർമ്മങ്ങൾ ഭൂമിയിൽ ചെയ്യാൻ അധികാരപ്പെടുത്തിയ അള്ളാഹുവിന്റെ ഖലീഫ, ഈശ്വരന്റെ പകരക്കാരൻ എന്ന് ഖുർആനും നബി തിരുമേനിയും പഠിപ്പിച്ച ആ പ്രയോഗത്തിന്റെ മഹാത്മ്യം ഉൾക്കൊള്ളാതെ, അള്ളാഹു എന്ന മഹത്തായ ഒരു ശൃംഖലയുടെ ഒരു ഭാഗമാണ് നാം എന്ന മറ്റൊരു ഖുർആനിയ സത്യം മറന്നുകൊണ്ട്, സാക്ഷാൽ ദൈവത്തെ മറന്നുപോകാൻ, സാക്ഷാൽ അള്ളാഹുവിനെ മറന്നുപോകാൻ അത്തരം പ്രതിബിംബങ്ങൾ കാരണമാകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തന്നെ തന്നെ മറന്നുപോവാൻ ആ ബിംബങ്ങളും ഉപമകളും കാരണമാകുന്നു. ഏത് ദൈവമാണോ, ഏത് അള്ളാഹുവാണോ തനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ ദൈവദൂതന്മാരെയും മഹാന്മാരെയും കർമ്മനിരതനാക്കിയത്, അതേ അള്ളാഹുവിന്റെ അംശം എന്നിലുമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസി, അവൻ ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഏത് മതക്കാരനായാലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അവനെപ്പോഴും കർമ്മനിരതനായിരിക്കും. തൽക്കാലം എന്റെ കാര്യത്തിൽ അള്ളാഹു ഇടപെടില്ല, ഞാൻ തന്നെയാണ് ഭൂമിയിലെ താൽക്കാലിക ദൈവം, ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തൽക്കാലം അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തി എപ്പോഴും കർമ്മനിരതനായിരിക്കും. അവൻ അടങ്ങിയിരിക്കാൻ സമയമില്ല, വിധിയിൽ വിശ്വസിക്കാൻ അവന് സാധ്യമല്ല, ഖദറിൽ വിധിവിശ്വാസത്തിൽ അവന് വിശ്വാസമില്ല, അവനറിയാം അവന്റെ വിധി അവനുണ്ടാക്കുന്നതാണ് എന്ന്. ഫെയ്റ്റ് ഈസ് വാട്ട് വി മേക്ക് ഇറ്റ്. അങ്ങനെ ചിന്തിക്കുന്നവൻ എപ്പോഴും കർമ്മനിരതനായിരിക്കും, അവന് വിശ്രമമില്ല, അനാവശ്യമായി അവൻ ഭക്ഷണം കഴിക്കില്ല, അനാവശ്യമായി അവൻ ഉറങ്ങില്ല, മരണക്കിടക്കയിൽ പോലും അവൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയായിരിക്കും. മരിക്കുമ്പോഴും മരണം എന്താണ്, മരണാനന്തര ജീവിതം എന്താണ്, പരലോകമെന്താണ് എന്നൊക്കെ അറിയാനുള്ള വ്യഗ്രതയിലായിരിക്കും അവൻ. തൗഹീദിന്റെ, ഏകദൈവവിശ്വാസത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു വശമാണിത് എന്നറിയുക. ഈശ്വരവിശ്വാസം പോലെ, യഥാർത്ഥ ഈശ്വരവിശ്വാസം പോലെ മനുഷ്യനെ കർമ്മനിരതനാക്കുന്ന മറ്റൊന്നില്ല എന്നറിയുക. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് 10, 20, 25 തവണ അബൂഹുറൈറ പഠിപ്പിച്ചതുപോലെ അർത്ഥമറിയാതെ വായകൊണ്ട് നുടിഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ സുബ്ഹാനല്ലാ എന്ന് 33 തവണ, അൽഹംദുലില്ലാ എന്ന് 33 തവണ, അള്ളാഹു അക്ബർ എന്ന് 33 തവണ എന്നിങ്ങനെ 99, 101 തവണ ചുണ്ടുകൊണ്ട് നൊടിഞ്ഞതുകൊണ്ടും കാര്യമില്ല. അല്ലാഹു അല്ലാ അല്ലാ ഹു ഹു അല്ലാ അല്ലാ ഹു ഹു എന്നിങ്ങനെയുള്ള ഭ്രാന്തൻ മന്ത്രങ്ങൾ 1000മോ 10000മോ തവണ നൊടിഞ്ഞിട്ടും കാര്യമില്ല. ഒരു പ്രാവശ്യം, ഒരൊറ്റ പ്രാവശ്യം അർത്ഥമറിഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം അർത്ഥമറിഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം അർത്ഥമറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, ഒരൊറ്റ പ്രാവശ്യം അർത്ഥമറിഞ്ഞുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ചാൽ, ഒരൊറ്റ പ്രാവശ്യം അർത്ഥമറിഞ്ഞുകൊണ്ട് ഈശ്വര എന്ന് വിളിച്ചാൽ അവൻ മുസ്ലിമായി, ദൈവത്തിന് കീഴ്പ്പെട്ടവനായി. ദൈവം അല്ലാഹു എന്ന ആ മഹാവ്യവസ്ഥിതിയെ അറിഞ്ഞുകൊണ്ട് അതിന് വിധേയനായവനായി. അതോടുകൂടി അല്ലാഹുവിനെക്കുറിച്ച് അബൂഹുറൈറ ഉണ്ടാക്കിയ എല്ലാ അബദ്ധ ധാരണകളും വ്യാജ സങ്കല്പങ്ങളും തകർക്കാനും അബൂഹുറൈറയുടെ ശിർക്കൻ കൊട്ടാരമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഇസ്ലാം വിരുദ്ധ അറേബ്യൻ പാരമ്പര്യ സംരക്ഷണ സംഘടനയെ തകർത്ത് തരിപ്പണമാക്കാനും നമുക്ക് കഴിയുന്നു. ചേകന്നൂർ മൗലവി ചെയ്തതും അതുതന്നെയായിരുന്നു. വസലാമുൻ അലൽ മുർസലീൻ, എല്ലാ ദൈവദൂതന്മാർക്കും എന്റെ അഭിവാദ്യം എന്ന് പറയുമ്പോഴും ആ ഏകദൈവവിശ്വാസത്തിന്റെ, തൗഹീദിന്റെ, ആ തസ്ബീഹിന്റെ മഹത്തായ മറ്റൊരു വശം നാം ആവർത്തിച്ചു പറയുകയാണ്. ഈശ്വരനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട്, ഏകദൈവം എന്ന വ്യവസ്ഥിതിയെക്കുറിച്ച് ശരിക്കും പഠിച്ചറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ മുറപ്രകാരം കണക്കാക്കിക്കൊണ്ട് ഞാനും ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും കാലവും പ്രപഞ്ചവും എല്ലാം ഒറ്റക്കെട്ടായി ഒഴുകുന്ന ഒരു വ്യവസ്ഥിതിയാണ് എന്ന തിരിച്ചറിവിലൂടെ, അള്ളാഹു എന്ന ആ മഹാശക്തിയുടെ ഓരോ അംശത്താൽ എല്ലാ മനുഷ്യരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിവിലൂടെ, വിശ്വാസികളായ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന മഹത്തായ സത്യത്തിൽ നാം എത്തിച്ചേരുകയും അത് അംഗീകരിക്കുകയുമാണ് നാം ചെയ്യുന്നത്. ഏകദൈവത്തെ ആരാധിക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ ദൈവം, ഈശ്വരൻ, അല്ലാഹു എന്നൊക്കെ നാം പേരിട്ട് വിളിക്കുന്ന മഹാശക്തിയായ വ്യവസ്ഥിതിയുടെ ആ അല്ലാഹുവിന്റെ ഭാഗമായി അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വിധേയമായിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരായി, അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരായി ജീവിക്കണം എന്ന കൽപ്പന നൽകിക്കൊണ്ടല്ലാതെ, മുഹമ്മദ് നബിക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു ദൈവദൂതനെയും ഞാൻ അയച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ആദൻ നബിയും നൂഹ് നബിയും അഥവാ നോഹാ പ്രവാചകനും ഇബ്രാഹിം നബിയും ശ്രീരാമനും കൃഷ്ണഭഗവാനും മൂസാ നബിയും ഈസാ നബിയും മുഹമ്മദ് നബിയുമൊക്കെ ഏകദൈവ വിശ്വാസത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായിരുന്നു. ആ ദൈവദൂതന്മാർക്കെല്ലാം അഭിവാദ്യം എന്ന് പറയുന്നതിലൂടെ ആ ദൈവദൂതന്മാരുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തിയ അവരുടെ എല്ലാ അനുയായികൾക്കും നാം അഭിവാദ്യം പറയുകയും അംഗീകരിക്കുകയും ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഭൂമിയിലുള്ള വിശ്വാസികളായ മുഴുവൻ ജനതയ്ക്കും എന്റെ അഭിവാദ്യം എന്ന് പ്രഖ്യാപിക്കുകയാണ് നാം ചെയ്യുന്നത്. അഥവാ ദൈവനിഷേധം കാണിക്കാത്ത, ശിർക്കും കുഫറും ചെയ്യാത്ത ഭൂമിയിലുള്ള എല്ലാ നല്ല മനുഷ്യർക്കും നാം അഭിവാദ്യം പറയുകയാണ്. മനുഷ്യരെല്ലാം ഒരു പിതാവിന്റെയും മാതാവിന്റെയും സന്തതികളാണ് എന്ന ഖുർആനിക സത്യം ഒരിക്കൽ കൂടി നാം ഓർക്കുകയും ഒരു പ്രതിജ്ഞ പോലെ നാം അത് പുതുക്കുകയുമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നാം പറയുമ്പോഴും, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും എന്ന് നാം സ്തുതി പറയുമ്പോഴും, തൗഹീദ് എന്ന മഹത്തായ വിശ്വാസത്തിന്റെ, തസ്ബീഹിന്റെ ആവർത്തനം തന്നെയാണ് നാം കാണുന്നത്. അതായത്, സ്വന്തം ശരീരത്തിലും ചുറ്റുപാടിലുമായി ഈ ഭൂമിയിലും ആകാശത്തിലുമായി നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയത് അല്ലാഹുവാണെന്ന് നാം കണ്ടുവല്ലോ. ഈശ്വരൻ മാത്രമാണ് ആ അനുഗ്രഹങ്ങൾ നമുക്കൊരുക്കി തന്നത് എന്നും, ആ അനുഗ്രഹങ്ങൾ ഒരുക്കി തന്നതിൽ അല്ലാഹുവല്ലാതെ ഈ സത്യനിഷേധികൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ദുർമൂർത്തികളും ബിംബങ്ങളും പ്രതിരൂപങ്ങളും ഒരു പങ്കും വഹിച്ചിട്ടില്ല എന്നും നാം പ്രഖ്യാപിക്കുകയാണ്. അതായത്, നമുക്ക് കാണാൻ കണ്ണുകൾ നൽകിയത് ഈശ്വരനാണ്, അല്ലാഹുവാണ്, അല്ലാതെ ആ ബിംബമല്ല. നമുക്ക് കേൾക്കാൻ കാതുകൾ നൽകിയത് ദൈവമാണ്, അല്ലാതെ ആ പ്രതിരൂപമല്ല. നമുക്ക് ചിന്തിക്കാൻ വിശേഷ ബുദ്ധി നൽകിയത് ഈശ്വരനാണ്, അല്ലാതെ ആ ചിത്രമല്ല. നമുക്ക് ജീവൻ നൽകിയതും നമുക്ക് ശ്വസിക്കാൻ കലർപ്പില്ലാത്ത ജീവവായു നൽകിയതും നമുക്ക് കുടിക്കാൻ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു തന്നതും നമുക്ക് പല രീതിയിലുള്ള ഉപജീവനം നൽകിയതും സാക്ഷാൽ ദൈവം മാത്രമാകുന്നു. അല്ലാതെ ദൈവദൂതന്മാർക്ക് പോലും അള്ളാഹുവിന്റെ ആ അധികാരാവകാശങ്ങളിൽ പങ്കാളിയാവാൻ സാധ്യമല്ല. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരമമായ നന്ദിയും കടപ്പാടും നാം കാണിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്, ഈശ്വരനോട് മാത്രമാണ്. അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ എന്ന് നാം പറയുമ്പോൾ, സർവ്വലോക രക്ഷിതാവായ ദൈവത്തിനാകുന്നു സർവ്വസ്തുതിയും എന്ന് നാം പറയുമ്പോൾ, വിശ്വാസികൾ ഉൾക്കൊള്ളുകയും അർത്ഥമാക്കുകയും ചെയ്യുന്ന അർത്ഥം അതാണ്. അപ്പോൾ എല്ലാ ദൈവിക മതങ്ങളുടെയും കാതലായ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ് ഏകദൈവ വിശ്വാസം എന്ന തൗഹീദ്. ആ തൗഹീദിന്റെ വിളംബരമാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ, വസലാമുൻ അലൽ മുർസലീൻ, അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ എന്ന് തസ്ബീഹ്. തൗഹീദിന്റെ ചിഹ്നവും ശിർക്കിനെതിരെയുള്ള കാവൽ മന്ത്രവും സർവമത സാഹോദര്യത്തിന്റെയും മാനവ ഐക്യത്തിന്റെയും പ്രതീകവുമാണത് എന്നും പറയാൻ കാരണവും അതാണ്. എല്ലാ ദൈവിക മതങ്ങൾക്കും ഏകദൈവം എന്ന തൗഹീദ് തന്നെയാണ് അടിസ്ഥാനം. ഹിന്ദുധർമ്മത്തിലും ആ തൗഹീദും തസ്ബീഹും കാണാം. ബൈബിൾ പഴയ നിയമത്തിലും ബൈബിൾ പുതിയ നിയമത്തിലും പല രീതിയിലായി ആ തൗഹീദും തസ്ബീഹും കാണാം. വിശുദ്ധ ഖുർആനിൽ 19 തവണ ആ തസ്ബീഹ് നമസ്കാരത്തിലും അല്ലാതെയും പ്രഖ്യാപിക്കാൻ വിശ്വാസികളോട് ഖുർആനും മുഹമ്മദ് നബിയും കൽപ്പിക്കുന്നുണ്ട്. ആ തൗഹീദിന്റെ ആ തസ്ബീഹിന്റെ അർത്ഥവും വ്യാപ്തിയും അതർഹിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാതെ ഒരു യഥാർത്ഥ ഹിന്ദു ഹിന്ദു ആകുന്നില്ല. അദ്വൈതവും അഹം ബ്രഹ്മാസ്മിയും ഈശ്വരനെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനവും ഉൾക്കൊള്ളാതെ ഒരു യഥാർത്ഥ ഹിന്ദു ഹിന്ദുവാകുന്നില്ല. ദൈവത്തെ ശരിക്കറിയാതെ ഒരു ജൂതൻ ശരിയായ ജൂതനാകുന്നില്ല. ഒരു ക്രിസ്ത്യാനി ശരിയായ ക്രിസ്ത്യാനിയാകുന്നില്ല. ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആവുന്നില്ല. അപ്പോൾ ഏകദൈവം എന്ന സത്യത്തെ മുറപ്രകാരം കണക്കാക്കാതെ, അപ്പോൾ അള്ളാഹുവിനെ അറിയേണ്ട രീതിയിൽ അറിയാതെ, ഈശ്വരനെ അവൻ അർഹിക്കുന്ന രീതിയിൽ കണക്കാക്കാതെ ഓരോ മതങ്ങളിലുമുള്ള ഒരു മഹാഭൂരിപക്ഷം വ്യതിചലിച്ചു പോകുമ്പോൾ, അവർ ശിർക്ക് ചെയ്യുമ്പോൾ എല്ലാ ദൈവിക മതങ്ങൾക്കും അതിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നു. ദൈവിക മതങ്ങളുടെ പ്രസക്തി അവിടെ നഷ്ടപ്പെടുന്നു. ഹിന്ദുക്കളിൽ ഒരു വിഭാഗം അവരുടെ നേതാവായ മഹാത്മാവായ ദൈവദൂതനെ ദൈവമാക്കുമ്പോൾ, ശ്രീനാരായണ ഗുരുദേവനെ ചിലർ ദൈവമാക്കുമ്പോൾ, ഈസാനബി ദൈവമാണ് എന്ന് ചിലർ പറയുമ്പോൾ, ബദ്രീങ്ങളെയും മുഹിദ്ദീൻ ഷെയ്ഖിനെയും ചില സുന്നികൾ ദൈവമാക്കുമ്പോൾ, സാധാരണക്കാരൻ അറിഞ്ഞോ അറിയാതെയോ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണിത്. സാക്ഷാൽ ദൈവത്തെ, ആ പരബ്രഹ്മത്തെ, സാക്ഷാൽ അള്ളാഹുവിനെ, അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ, ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിനിധിയെ തൽക്കാലത്തേക്കെങ്കിലും നാം മറന്നുപോകുന്നു. എല്ലാ ദൈവിക മതങ്ങൾക്കും ഓരോ പ്രാർത്ഥനാ രീതിയുണ്ട്. ജൂതന് അവന്റേതായ പ്രാർത്ഥനാ രീതിയുണ്ട്. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അവന്റേതായ പ്രാർത്ഥനാ രീതികളുണ്ട്. എന്നെ മുറപ്രകാരം ഓർക്കാൻ, എന്നെ മറന്നുപോവാതിരിക്കാൻ നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിലനിർത്തുക എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം അള്ളാഹുവിനെ മുറപ്രകാരം അറിയുക എന്നതാണ്. താൻ ഉൾക്കൊള്ളുന്ന ഏകദൈവം എന്ന മഹത്തായ സത്യത്തെ, ആ വ്യവസ്ഥിതിയെ, ആ സിസ്റ്റത്തെ അതറിയിക്കുന്ന രീതിയിൽ അറിയുകയും ഉൾക്കൊള്ളുകയും ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണത്. ദൈവത്തെ ശരിക്കും ഓർക്കാൻ പറ്റിയ സമയം അവനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ തസ്ബീഹ് ചൊല്ലാൻ 19 തവണ ഖുർആൻ ആവർത്തിച്ചു കൽപ്പിച്ചത്. മാത്രമല്ല, പ്രാർത്ഥനയെയും കീർത്തനങ്ങളെയും നമസ്കാരത്തെയും ആ നമസ്കാരത്തിൽ ചൊല്ലേണ്ട തസ്ബീഹിനെയും പര്യായ പദങ്ങളായിട്ടാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമസ്കാരത്തിന്റെ കോലത്തിനല്ല പ്രാധാന്യം, പിന്നെയോ ആ പ്രാർത്ഥനയിൽ ചൊല്ലുന്ന കീർത്തനങ്ങൾക്കാണ് പ്രാധാന്യം, തസ്ബീഹിനാണ് പ്രാധാന്യം. ഈ രീതിയിൽ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമസ്കരിക്കുന്നവർ എല്ലാ മതക്കാരിലുമുണ്ട്. ദൈവം എന്ന ആ മഹാപ്രതിഭാസത്തെ, ഈശ്വരൻ എന്ന ആ മഹാശക്തിയെ, ആകാശഭൂമികളുടെ പ്രകാശമായ അള്ളാഹു എന്ന ആ മഹാശക്തിയെ ശരിക്കും മനസ്സിലാക്കിയ ഒരു ന്യൂനപക്ഷം എല്ലാ മതവിഭാഗത്തിലുമുണ്ട്. അതുകൊണ്ടാണ് മഹത്തായ ഹിന്ദുമതം, ഹിന്ദുധർമ്മവും ഹിന്ദു സഹോദരങ്ങളും ഹിമാലയ പർവ്വതം പോലെ പ്രൌഢഗംഭീരമായി ലോക സമുദായങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളും ക്രിസ്തുമതവും ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ സമൂഹങ്ങളിൽ ഒന്നാകുന്നത്. അതുകൊണ്ട് മാത്രമാണ് മുഹമ്മദ് നബിയുടെ അനുയായികളും മുസ്ലീങ്ങൾ എന്നവകാശപ്പെടുന്നവരുമായ നമ്മളും ഇസ്ലാം മതവും ഈ ഭൂമിയിലെ മഹത്തായൊരു സമൂഹമായി മാറുന്നത്. അങ്ങനെ ദൈവത്തെ മനസ്സിലാക്കിയവർ എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട്. അവർ മുറപ്രകാരം അവരുടെ ദൈവദൂതൻ പഠിപ്പിച്ച ആ പ്രാർത്ഥനയിലൂടെ, ആ തസ്ബീഹിലൂടെ ഈശ്വരനറിയുന്നു. അവരുടെ പേരാണ് മുസ്ലീങ്ങൾ. ആ മുസ്ലീങ്ങൾ ആ ദൈവം എന്ന വ്യവസ്ഥിതി മനസ്സിലാക്കി, ആ വ്യവസ്ഥിതിക്ക് വിധേയരായവർ എല്ലാ മതക്കാരിലുമുണ്ട്. ഹിന്ദുക്കളിലും ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും മുസ്ലീങ്ങളിലും അറബികളിലും അനറബികളിലും കറുത്തവനിലും വെളുത്തവനിലും പാശ്ചാത്യനിലും പൌരസ്ത്യനിലും അവരുണ്ട്. മഹാനായ അബ്രഹാം എന്ന ദൈവദൂതനാണ്, ഇബ്രാഹിം നബിയാണ് ഖുർആനിലും ബൈബിളിലും തൗറാത്തിലും സബൂറിലുമൊക്കെ പരാമർശിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് മുസ്ലീങ്ങളെന്ന് പേർ നൽകിയത് എന്നും ഖുർആൻ പറയുന്നു. അപ്പോൾ അബൂഹുറൈറയും മുആവിയയും ഹദീസിലൂടെ പഠിപ്പിച്ചതുപോലെ സുന്നികളുടെ അഞ്ചു നേരത്തെ നമസ്കാരം മാത്രമാണ് ദൈവത്തിന്റെ നമസ്കാരം എന്ന പാഠം ഖുർആൻ വിരുദ്ധമാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന സുന്നി മതം മാത്രമാണ് അള്ളാഹുവിന്റെ മതം. സുന്നത്ത് ജമാഅത്തുകാരല്ലാത്ത മതക്കാരൊക്കെ കാഫിറുകളും നരകാവകാശികളുമാണ് എന്ന പാഠം തികച്ചും ഖുർആനിൽ ഇല്ലാത്തതും ഖുർആൻ വിരുദ്ധവും അടിസ്ഥാനരഹിതവും അപകടകരവുമാണ്. അഞ്ചു നേരമോ മൂന്നു നേരമോ രണ്ടു നേരമോ ഒരു നേരമോ നമസ്കരിക്കുന്നതിലല്ല കാര്യം, ആ നമസ്കാരത്തിൽ നിങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ഈശ്വരനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം. അർത്ഥമറിഞ്ഞുകൊണ്ട് തസ്ബീഹ് ചൊല്ലിയോ എന്നതിലാണ് കാര്യം. അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, തസ്ബീഹിന്റെ അർത്ഥവും വ്യാപ്തിയും ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ, മൂന്നു നേരമല്ല 300 തവണ നമസ്കരിച്ചിട്ടും കാര്യമില്ല, അഞ്ചു നേരമല്ല 500 നേരം നമസ്കരിച്ചിട്ടും കാര്യമില്ല, ആ പ്രാർത്ഥനയിൽ നിങ്ങൾ തസ്ബീഹ് അർത്ഥമറിഞ്ഞ് ചൊല്ലുന്നുണ്ടോ, അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയോ എന്നതാണ് കാര്യം. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞുകഴിഞ്ഞാൽ നാം വിജയിച്ചു. അതുതന്നെയാണ് ഖുർആൻ പറഞ്ഞത്, ആർ ഏകദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുവോ അവൻ ജൂതനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, സാബി മതക്കാരനാവട്ടെ, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച മുസ്ലിം ആവട്ടെ, അവന് മഹത്തായ വിജയവും സ്വർഗ്ഗലോകവുമുണ്ട്. അപ്പോൾ തസ്ബീഹിന്റെയും തൗഹീദിന്റെയും ആന്തരാർത്ഥം മനസ്സിലാക്കിയവർ വിജയിച്ചു. അവിടെ നമസ്കാരത്തിന്റെ ബാഹ്യരൂപത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. നമസ്കാരത്തിന്റെ പ്രാർത്ഥനയുടെ ബാഹ്യരൂപങ്ങൾ ദൈവീക മതങ്ങളും മനുഷ്യരും പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു ഉപാധി മാത്രം. സർവശക്തനായ ഒരേ അള്ളാഹുവിന്റെ വിവിധ വർണ്ണങ്ങൾ മാത്രമാണത് എന്ന ഖുർആനിക സത്യം നാം മനസ്സിലാക്കുക. ഖുർആൻ സുന്നത്തുകാരായ നാം ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജുമാ നമസ്കാരത്തിന് പ്രാർത്ഥിക്കാനായി കണിശമായി വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോകുന്നതും ആ ജുമാ നമസ്കാരം പോലെയുള്ള നിത്യനമസ്കാരങ്ങൾ രാവിലെയും വൈകുന്നേരവും രാത്രിയും കൃത്യമായും രഹസ്യമായും നമസ്കരിക്കുന്നതും, നമസ്കരിക്കുമ്പോൾ നമ്മൾ മക്കയിലെ കഅബ മന്ദിരത്തിലേക്ക് മുഖം തിരിക്കുന്നതും നമ്മുടെ നബിയുടെ സുന്നത്തിനെ നബിയുടെ ചര്യയെ പൂർണ്ണമായി പിൻപറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതേപോലെ ഓരോ മതവിശ്വാസിയും അവരവരുടെ ദൈവദൂതനെ ആ ദൈവദൂതന്റെ ചര്യയെ കൃത്യമായും കണിശമായും കലർപ്പില്ലാതെയും പിൻപറ്റേണ്ടതുണ്ട്. അങ്ങനെ ഓരോ ദൈവീക വർണ്ണങ്ങളെ നിലനിർത്താൻ ഓരോ മതക്കാരനും ബാധ്യസ്ഥനാണ്. അത് മറ്റ് മതങ്ങളെയും അവരുടെ പ്രാർത്ഥനാ രീതിയെയും അവഗണിച്ചുകൊണ്ടോ തരം താഴ്ത്തിക്കൊണ്ടോ ആവരുത് എന്ന് മാത്രം. ഏകദൈവത്തെ പ്രാർത്ഥിക്കുന്ന ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും ഏകദൈവത്തെ പ്രാർത്ഥിക്കുന്ന മുസ്ലിമിന്റെയും പ്രാർത്ഥന അള്ളാഹുവിന് ഒരുപോലെയാണ് എന്ന ഖുർആനിക സത്യം നാം മനസ്സിലാക്കുക. തസ്ബീഹ് അതിന്റെ അർത്ഥം അറിഞ്ഞു ചൊല്ലുന്നതിലൂടെ ഓരോ ദൈവിക മതക്കാരും ഒരിക്കലും നശിക്കാത്ത അവരവരുടെ യഥാർത്ഥ വേദങ്ങളിലെത്തുന്നു. അള്ളാഹു ഒന്നാണെന്ന സത്യം ശരിക്കറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിലൂടെ ഈ പ്രപഞ്ചവും കാലവും മനുഷ്യനും നാം കാണുന്നതും കാണാത്തതുമായ എല്ലാം കൂടിച്ചേർന്ന ഒന്നാണ് ദൈവം. ആ ദൈവത്തിന്റെ ഒരു അംശമാണ് നാം എന്ന വേദജ്ഞാനത്തിൽ ഖുർആനിക പാഠത്തിൽ നാം എത്തിച്ചേരുന്നു. അവിടെ വർഗീയതയില്ല, വർഗവിദ്വേഷമില്ല, മതഭ്രാന്തില്ല, മതചിഹ്നങ്ങളുടെ പേരിൽ കടിപിടിയില്ല. എല്ലാ മതങ്ങളും ആ മഹത്തായ പരമാത്മാവിൽ പാരാവാര സദൃശ്യമായ ഉപനിഷത് ജ്ഞാനങ്ങളുടെ സാരമായ മഹാനായ അള്ളാഹുവിൽ വിലയം പ്രാപിച്ചു ഒന്നാകുന്നു. ഏകദൈവത്തെ അറിഞ്ഞ ഹിന്ദുവും ജൂതനും ക്രിസ്ത്യാനിയും സാബിയും മുസ്ലിമും അവിടെ ഒന്നാകുന്നു. എല്ലാം ഒന്നായി മാറുന്നു. അതാകുന്നു തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ ആന്തരാർത്ഥം. അല്ലാതെ അബൂഹുറൈറകൾ പഠിപ്പിച്ചതുപോലെ അള്ളാഹു ആകാശത്തും നാം ഭൂമിയിലുമല്ല. ഓർമ്മ പുതുക്കലിന്റെയും സ്നേഹപ്രകടനത്തിന്റെയും ചരിത്രസ്മരണകളുടെയും ഭൌതികമായ ഏകീകരണത്തിന്റെയും പ്രതീകമായി നാം നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും നമുക്കിഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളുടെയും ചിത്രങ്ങളും ബിംബങ്ങളും വെക്കുന്നതിനെ ഖുർആൻ എതിർക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അലങ്കാരങ്ങളും സ്മാരകങ്ങളും മഹറാമാണെന്ന ഒരു വഷള നിയമം ഖുർആനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഖുർആനിക സത്യം മനസ്സിലാക്കാത്ത ചില സുന്നി പുരോഹിത കോമരങ്ങളാണ് അഫ്ഗാനിലെ ബുദ്ധപ്രതിമകൾ തകർത്തത്. ഇന്നും സൌദി അറേബ്യയിലെ റിയാദിലും മക്കയിലും മദീനയിലുമൊക്കെ തുണിഷാപ്പുകളിൽ പോലും അലങ്കാരത്തിനുവേണ്ടി ഷോക്കേസിൽ വെക്കുന്ന പ്രതിമകളെ എടുത്തുമാറ്റാനും ചിലപ്പോൾ തകർക്കാനുമായി ചില മുത്തവന്മാർ വരുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. അതേപോലെ കേരളത്തിന്റെ ഒരു മുസ്ലിം മന്ത്രി സാംസ്കാരിക നായകന്മാർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിലവിളക്ക് കൊളുത്താൻ കഴിയാതെ പേടിച്ചു പിറകോട്ട് മാറിയതും നാം മറന്നിട്ടില്ല. ഈ അടുത്ത കാലത്തായി മന്ത്രി ചെർക്കളം അബ്ദുള്ള നെറ്റിയിൽ പൊട്ടുതൊട്ടപ്പോൾ ഒരുപറ്റ സുന്നികളും മുസ്ലിം ലീഗുകാരും കൂടി ചേർന്ന് ചെർക്കളത്തെ വളയുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്ത കഥയും നാം മറന്നിട്ടില്ല. നെറ്റിയിൽ പൊട്ടുതൊട്ടതിന് രാവിലെ ചെറിയ തങ്ങൾ ചെർക്കളം അബ്ദുള്ളയെ പുറത്താക്കുകയും വൈകുന്നേരമായപ്പോൾ വലിയ തങ്ങൾ മന്ത്രിയെ സുന്നി മതത്തിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. ഇതൊക്കെ ചുരുക്കത്തിൽ അള്ളാഹു എന്താണ്, ഈശ്വരൻ എന്താണ്, ഹിന്ദുമതം എന്താണ്, ഇസ്ലാം മതം എന്താണ് എന്നൊക്കെ ഖുർആനിൽ നിന്നും പഠിച്ചറിയാത്തതിന്റെ വിവരക്കേടിൽ നിന്നുണ്ടായതാണ്. ഇസ്ലാമിന് അതിന്റെ വർണ്ണം ഏറ്റവും കൂടുതൽ നഷ്ടമായത് സൌദി അറേബ്യയിലാണ്. ഇസ്ലാമിന്റെ വർണ്ണം ഏറ്റവും മനോഹരമായി കാണുന്നത് ഇന്ത്യ, പ്രത്യേകിച്ചും കേരള സംസ്ഥാനം, അമേരിക്ക, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിലാണ് എന്നറിയുക. നമുക്ക് ചുറ്റുമുള്ളത് കേവലം ഒരു പ്രകൃതി മാത്രമല്ല, അള്ളാഹു എന്ന ഒരു മഹാപ്രതിഭാസം നമ്മെ പൊതിഞ്ഞുകൊണ്ട് എപ്പോഴുമുണ്ട് എന്നു നാം കണ്ടു. ഞാനും നിങ്ങളും നമുക്ക് ചുറ്റും നാം കാണുന്ന എല്ലാ പ്രാപഞ്ചിക ശക്തികളും ഈ പ്രപഞ്ചവും കാലവും എല്ലാം പരസ്പരം അള്ളാഹു എന്ന അദൃശ്യവും ദൃശ്യവുമായ ഒരു ചൈതന്യത്താൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് നാം കണ്ടു. അനന്തമായ ഒരു മഹാവ്യവസ്ഥിതിയുടെ ഒരംശമാണ് നാം എന്ന ഖുർആനിക പാഠം നാം കണ്ടു. നാം അള്ളാഹു എന്ന മഹത്തായ ഒരു ശക്തിയുടെ ഒരു ഭാഗമാണ് എന്ന ഖുർആനിക പാഠവും, നാം ആ അള്ളാഹുവിന്റെ ഖലീഫയാണ്, ഈശ്വരന്റെ പകരക്കാരനാണ് എന്ന മറ്റൊരു ഖുർആനിക പാഠവും നാം കണ്ടു. ഈ മഹത്തായ തിരിച്ചറിവ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. എല്ലാവിധ പൌരോഹിത്യ ചൂഷണങ്ങളിൽ നിന്നും ആ ദൈവവിശ്വാസം മനുഷ്യനെ മോചിപ്പിക്കുന്നു. ആ വിശ്വാസം മനുഷ്യനെ കർമ്മനിരതനാക്കുന്നു. ഈ രണ്ടു പാഠങ്ങൾക്ക് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠവും കൂടി അത് മനുഷ്യനെ പഠിപ്പിക്കുന്നു. അത് മനുഷ്യനെ മിതവ്യയം ചെയ്യാൻ പഠിപ്പിക്കുന്നു. തന്റെ കർമ്മങ്ങളിൽ അതിരു കവിയാതിരിക്കാൻ ആ ഏകദൈവം എന്ന സത്യവിശ്വാസം മനുഷ്യനെ പഠിപ്പിക്കുന്നു. എല്ലാ മിതവാദത്തിന്റെയും മിതവ്യയത്തിന്റെയും ആത്യന്തികമായ അടിസ്ഥാനം ഏകദൈവ വിശ്വാസമാണ്. ഈ തത്വം തന്നെയാണ് നാം അറക്കുമ്പോൾ ബിസ്മില്ലാഹി ചൊല്ലണം, ദൈവനാമം ഉച്ചരിക്കണമെന്ന കർശന നിയമത്തിലൂടെയും ഖുർആൻ ഉദ്ദേശിക്കുന്നത്. ദൈവനാമം ഉച്ചരിക്കാതെ അറുക്കപ്പെട്ടതിനെ ശവം തിന്നുന്നതുപോലെ ഹറാം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ജീവൻ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ജീവൻ നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജീവനുള്ള മനുഷ്യന് ദൈവത്തോളം ഉയർന്ന സ്ഥാനമാണ് ഖുർആനും മുഹമ്മദ് നബി തിരുമേനിയും നൽകുന്നത്. അള്ളാഹുവിന്റെ ഖലീഫ മനുഷ്യനെ ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിനിധി എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അഥവാ ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയായ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഭൂമിയിൽ ചെയ്യാൻ തൽക്കാലം ദൈവം ചുമതലപ്പെടുത്തിയ ഒരു മഹാപ്രതിഭാസമാണ് മനുഷ്യൻ. അവിടെ മനുഷ്യന്റെ വിധിയിൽ തൽക്കാലം ദൈവം ഇടപെടില്ല. അവന്റെയും അവന്റെ ചുറ്റുപാടിലുള്ള പ്രകൃതിയുടെയും വിധി നിർണയിക്കാൻ മനുഷ്യനെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം മാറി നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ മനോഹരമായൊരു സൂക്തമുണ്ട്. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും പർവ്വതങ്ങളെയും മനുഷ്യനെയും ഒക്കെ ഒരുക്കി നിർത്തി ചോദിച്ചുവത്രേ, ഭൂമിയിൽ എന്റെ പ്രതിനിധിയാവാൻ, ഭൂമിയിലെ ഖലീഫയാകാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന്. ആ വിശ്വസ്ത ദൌത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. ആകാശവും ഭൂമിയും പർവ്വതങ്ങളും വിരണ്ടുപോയി. മനുഷ്യൻ, പക്ഷെ മനുഷ്യൻ ആ ദൌത്യം ഏറ്റെടുത്തു. ഇവിടെ ഖുർആൻ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അന്തരം ആലങ്കാരികമായി ഒരു ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യനും മറ്റു ജീവികളും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹു നമുക്ക് കാണിച്ചു തരികയാണ്. പ്രകൃതിയുടെയും തനിക്ക് ചുറ്റുമുള്ള എല്ലാ ജീവികളുടെയും മേലും കൈവയ്ക്കാനും കടന്നാക്രമിക്കാനും ആകാശഭൂമികളിൽ ഒളിഞ്ഞുകിടക്കുന്ന എല്ലാ രഹസ്യജ്ഞാനങ്ങളും കണ്ടുപിടിക്കാനുമുള്ള മനുഷ്യന്റെ ത്വരയാണത്. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടനും ഉദാത്തനും വില്ലനും വില്ലാളി വീരനുമൊക്കെയാണ് മനുഷ്യൻ എന്ന ദൈവത്തിന്റെ പ്രതിനിധി എന്നാണ് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെയാണ് മനുഷ്യനെപ്പോലെ ജീവനുള്ള ഭൂമിയിലെ ഇതര ജീവജാലങ്ങളും സസ്യങ്ങളും. ആ പക്ഷിമൃഗാദികളും ജന്തുക്കളിലും സസ്യങ്ങളിലും വൃക്ഷലതാദികളിലുമൊക്കെ അള്ളാഹുവിന്റെ അംശമുണ്ട് എന്ന് തിരിച്ചറിവ് ഖുർആൻ അടക്കമുള്ള എല്ലാ വേദങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ നാം നമ്മുടെ നിലനിൽപ്പിനായി ആഹാരം കഴിക്കുന്നതിന്റെ ഭാഗമായി ഒരു ആടിനെ അറുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോഴിയെ അറുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു അത്യാവശ്യങ്ങൾക്കായി ഒരു മരമോ തൈയോ വെട്ടുമ്പോൾ, അള്ളാഹുവിന്റെ അംശമായി നമ്മിലുള്ള റൂഹിനെ, ജീവാത്മാവിനെ, അള്ളാഹുവിന്റെ അംശമുള്ള മറ്റൊരു ജീവിയെയാണ് നാം വെട്ടുന്നത്. നാം നമ്മെ തന്നെയാണ് അറുക്കുന്നതും അരിഞ്ഞു വീഴ്ത്തുന്നതും എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് വന്നുചേരുന്നു. നമ്മുടെ നിലനിൽപ്പിനും ഭക്ഷണത്തിനും അത്യന്താപേക്ഷിതമായതുകൊണ്ട് അള്ളാഹു അത് അനുവദിച്ചു തന്നു എന്ന് മാത്രം. അപ്പോൾ ആഹാരത്തിനു വേണ്ടി നാം ആടിനെയും കോഴിയെയും അറുക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം, ആ കൃത്യത്തിൽ അമിത വ്യയം ഒഴിവാക്കാനും മിതത്വം പാലിക്കാനും വിശ്വാസിയായ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ഭക്തിയുടെ പേരിൽ മിണ്ടാപ്രാണികളായ ആടുമാടുകളെ യാതൊരു വിവേചനവുമില്ലാതെ അരിഞ്ഞു വീഴ്ത്തുന്നതിനെ ഖുർആൻ അംഗീകരിക്കുന്നില്ല. ആ ബലിമൃഗത്തെ ആഹാരമായി എടുത്തുകൊള്ളുവാൻ കൽപ്പിച്ച ഖുർആൻ ആ ബലിമൃഗത്തിന്റെ രക്തവും മാംസവുമല്ല, ആ ബലിമൃഗത്തെ ഭക്ഷണമായി കഴിക്കുന്നവന്റെ ഭയഭക്തിയാണ് അള്ളാഹുവിലേക്ക്, ദൈവത്തിലേക്ക് എത്തുന്നത് എന്ന് അവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും, ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോഴും, ആഹാരത്തിനായി മൃഗത്തെ അറുക്കുമ്പോഴും ദൈവനാമം ഉച്ചരിക്കണമെന്നും, നാം ഒരു കാര്യം ചെയ്യാമെന്നുദ്ദേശിക്കുമ്പോഴും ഉറപ്പുകൊടുക്കുമ്പോഴും ദൈവം അനുഗ്രഹിച്ചാൽ ഞാനത് ചെയ്യാമെന്ന് അഥവാ ഇൻഷാ അള്ളാ എന്ന് പറയണമെന്നും ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിക്കുമ്പോഴും ഇതേ തത്വം തന്നെയാണ് നാം കാണുന്നത്. ഈശ്വരനെ ശരിക്കും അറിഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന്, ദൈവത്തെ ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തിയിൽ നിന്ന്.